ప్రైస్ ద లార్డ్. బైబిల్ స్టడీ డాట్ కా డాట్ ఇൻ്റെ ആത്മീയ ചിന്തയിലേക്ക്, ബൈബിൾ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതായത്, ജഡീക ചിന്തയില്ലാത്തടത്ത് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. ഇന്ന് റോമർ 8:2 രണ്ടാം വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. റോമൻസ് ചാപ്റ്റർ 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം ലഭിക്കുക. ദ ഫ്രീഡം ഓഫ് എ ബിലീവർ. ഓഗസ്റ്റ് 15, 1947 സ്വാതന്ത്ര്യം കരസ്ഥമാക്കിയ ഭാരതം 15 ഓഗസ്റ്റ് 2017 ആയപ്പോഴേക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായി തീർന്നു. ഇന്ന് കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രം കണ്ട് ഭയത്തോടെ എങ്ങനെ ജീവിതം നയിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും. സത്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ലോകം, ചതിവും വഞ്ചനയും അനുദിനം വർദ്ധിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ ആരുടെയും ശബ്ദം എങ്ങും കേൾക്കുന്നില്ല. എന്നാൽ ഈ അവസരത്തിൽ ദൈവവചനം നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട എന്ന്. പൂർണ്ണ സ്വാതന്ത്ര്യം നേടിത്തരുന്ന ഒരാളാണ് നമ്മോട് ആ വാക്ക് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ സംരക്ഷണം ലഭിക്കാൻ ആൾബലമോ ആയുധമോ ഒന്നും നമുക്ക് വേണ്ട. സുവാർത്ത അല്ലെങ്കിൽ സുവിശേഷം അറിയുക മാത്രം ചെയ്താൽ മതി. സുവിശേഷം അത്രയ്ക്ക് ശക്തമാണ്. അതിനേത് ഹൃദയത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ശക്തിയുണ്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നത് ക്രിസ്തുയേശുവിലാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവർ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരികയില്ല. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു വ്യക്തി എങ്ങനെയായിത്തീരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു വ്യക്തി ഭയത്തിനടിമയാകുന്നില്ല. ഭയത്തിനടിമയാകാതെ ശക്തിയുള്ള സാക്ഷിയായിത്തീരുന്നു. ഒരിക്കൽ റഷ്യക്കാരനായ ഒരു ആർമി ഓഫീസർ ഒരു സഭാ ശുശ്രൂഷകന്റെ മുറിയിലേക്ക് കടന്നിയെന്ന് വാതിലടച്ചു. ക്രിസ്തുമതം തെറ്റാണെന്നും ഞാനതിൽ വിശ്വസിക്കുന്നില്ല എന്നും നീ പറയണമെന്ന് അദ്ദേഹം ആ സഭാ ശുശ്രൂഷകനോട് ആവശ്യപ്പെട്ടു. ഒരു പുഞ്ചിരിയോടെ നിന്ന അദ്ദേഹത്തോട് ആ ഓഫീസർ പറഞ്ഞു, പറയാൻ നിങ്ങൾ മടിക്കണ്ട, നമ്മൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇവിടെ, മറ്റാരും അത് കേൾക്കയില്ല. നിങ്ങൾ പറയുന്നത് വേറെ ആരും കേൾക്കയില്ല, അതുകൊണ്ട് ഭയമില്ലാതെ ധൈര്യമായി പറഞ്ഞുകൊള്ളുക. ഈ സഭാ ശുശ്രൂഷകൻ സഹോദര എന്ന് വിളിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് കള്ളമാണ്. ഇത് കേൾക്കുകയും ആ ആർമി ഓഫീസർക്ക് ദേഷ്യം വന്ന അദ്ദേഹം പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന തോക്കെടുത്ത് ശുശ്രൂഷകനെ ഭയപ്പെടുത്തി. അപ്പോൾ ആ ശുശ്രൂഷകൻ പറഞ്ഞത്, മരിക്കേണ്ടി വന്നാലും എൻ്റെ വിശ്വാസത്തെ ഞാൻ തള്ളിപ്പറയുകയില്ല എന്നാണ്. ഒന്നിനെ ഞാൻ ഭയക്കുന്നില്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നെന്ന് ശുശ്രൂഷകൻ ധൈര്യമായി പറഞ്ഞു. അത് കേൾക്കുകയും ആർമി ഓഫീസർ തൻ്റെ കയ്യിലിരുന്ന തോക്ക് താഴെയിട്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഇത് കേൾക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇത് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യം കാണണേ എന്ന് ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചു. അതെ, ദൈവവചനമാണ് യഥാർത്ഥ സത്യം. ഈ സത്യം എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആലിംഗബദ്ധരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതിനുദാഹരണമാണ് അപ്പോസ്തോല പ്രവൃത്തി 4:10 നാം കാണുന്നത്. 4:8-10 വാക്യങ്ങൾ വായിച്ചാൽ യെരുശലേമിൽ ഒന്നിച്ചു കൂടിയ മുന്തിയ അധികാരികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമായത്. ഒരുവന് ഇത്രയും നാളും അവിടെ പ്രതികൂല അവസ്ഥയിലായപ്പോഴും അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചപ്പോഴും ആർക്കും ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ അവൻ എപ്പോൾ വിടുതൽ പ്രാപിച്ചോ അപ്പോൾ അതിന് കുറ്റം കണ്ടുപിടിക്കുവാൻ ആളുകളും എത്തി. എന്നാൽ അവരോട് ധൈര്യത്തോടെ പറയുന്നു, ഞങ്ങളല്ല ഈ സൗഖ്യം നൽകിയത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിൻ്റെ നാമമാണ് ഇവന് സൗഖ്യം നൽകിയത്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു എന്ന് പറയുവാൻ അവർക്കൊരു ഭയവുമില്ലായിരുന്നു. ഇനി മേലാൽ യേശുവിനെ പ്രസംഗിക്കരുത് എന്നുള്ള ആജ്ഞയും മുന്നറിയിപ്പും അവർക്ക് നൽകി. എന്നാൽ ഈ ഭരണാധികാരികളുടെ വാക്കുകളെയും അവർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അപ്പോസ്തല പ്രവൃത്തി 4:16-19 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. രണ്ടാമതായി, ദൈവത്തിൻ്റെ വചനം സത്യമെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ദൈവത്തിൻ്റെ വചനം സത്യമെന്ന് മനസ്സിലാക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:18-20 വാക്യം ഇതിനുദാഹരണമാണ്. ക്രിസ്തുവിൽ സ്വതന്ത്രനാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. സത്യം ഗ്രഹിക്കുന്ന നിമിഷം തന്നെ ആ വ്യക്തി സ്വതന്ത്രനാകുന്നു. അത് ഗ്രഹിക്കാൻ വലിയ പാടൊന്നുമില്ല. യേശുവിനെ സ്നേഹിക്കുന്നവന് ഇവൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. മുടിയനായ പുത്രൻ പാപം ചെയ്തു എന്ന സത്യം അവൻ മനസ്സിലാക്കിയ അതേ നിമിഷം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്നുള്ള സുബോധം അവനിൽ എപ്പോഴുണ്ടായോ, അപ്പോൾ ആ നിമിഷം അവൻ സ്വതന്ത്രനായി. സത്യം ഗ്രഹിച്ച നിമിഷം അവൻ സ്വതന്ത്രനായി. അപ്പനിൽ നിന്ന് അകറ്റിയ പാപത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റിയ പാപം എന്താണ്? ഇന്ന് ലഹരിയുടെ ലോകമാണ്. എല്ലാവിധത്തിലും ലഹരി തരുന്ന ഒരു ലോകത്തിലാണ് ഇന്നത്തെ യൗവനക്കാർ പാർക്കുന്നത്. ഇന്റർനെറ്റാണോ നിങ്ങളെ ലഹരി തരുന്നത്? അതോ മറ്റു എന്തെങ്കിലുമാണോ? എന്തുമായിക്കൊള്ളട്ടെ, യേശുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഘടകം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ധനത്തെയാണോ വസ്തുവകകളെയാണോ ഏതിനെയാണ് നിങ്ങൾ ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന് വെച്ചാൽ, അതിനെ പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കി ഒഴിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന അതേ നിമിഷം തന്നെ ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കും. ക്രിസ്തുവിൽ സ്വതന്ത്രനായവന് പിന്നൊരിക്കലും ആ തെറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. മൂന്നാമതായി, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയവൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കും. യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:14-16 വാക്യങ്ങൾ. യോഹന്നാൻ 13:14-16 വാക്യങ്ങൾ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അദ്ദേഹം പ്രവൃത്തി ചെയ്തിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞല്ല. പരീശന്മാരുടെ കൂട്ട് പറയുകയും പ്രവൃത്തിയിൽ കാണിക്കാതെയും അല്ലിരുന്നത്. ഇവിടെ ക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യാവസ്ഥ നമുക്ക് വേണമെങ്കിൽ നാം ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിക്കഴിയുമ്പോൾ തന്നെ നാം ദാസരാകുന്നു എന്ന ചിന്ത നമ്മളിലുണ്ടായിരിക്കണം. നാലാമതായി, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയവന് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള പദവിയും അവകാശവും ലഭ്യമാകുന്നു. ലൂക്കോസ് 19:8-9 വാക്യങ്ങളിൽ ക്രിസ്തു ഉള്ളിൽ വന്നതിനാൽ ആരും ചോദിക്കാതെ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ സക്കായിയെ ഒന്ന് നോക്കുക. ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നുവെന്ന് യേശു പറയുന്നു. അതതിൻ്റെ തെളിവാണ്. വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കളെന്ന് ഗലാത്യർ 3:6 കാണാം. പ്രിയരെ, പണ്ടത്തെ പല പാപങ്ങളും പുതിയ പേരിൽ ഇന്ന് പാപമല്ലാതെ പുറത്തു വന്നിട്ടുണ്ട്. ആ പാപത്തിൽ അകപ്പെടാതെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്വതന്ത്രരായി ഭയമില്ലാതെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം തരുന്നതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അപ്പൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അപ്പൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവൻ ഭയത്തിനടിമയാകാതെ ശക്തിയുള്ള സാക്ഷിയായി തീരുന്നു. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയവൻ ദൈവവചന സത്യമെന്ന് മനസ്സിലാക്കുന്നു. മൂന്നാമതായി, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയവൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കും. നാലാമതായി, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടിയവൻ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനുള്ള പദവിയും അവകാശവും അവിടുന്ന് നൽകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഈ നാല് കാര്യങ്ങളും നേടി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള ആ പദവി നിലനിർത്തി സ്വാതന്ത്ര്യം പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ലോകം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമ്പോഴും ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ അങ്ങ് കാൽവറിയിൽ യാഗമായതിനായി നന്ദിയോട് സ്തോത്രം. ആ സ്വാതന്ത്ര്യം സ്വീകരിച്ച് സന്തോഷത്തോടെ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഏറ്റെടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ അങ്ങുള്ളതിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഈ ചിന്ത നിങ്ങൾക്കായി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.